ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കൂട്ടായ പരിശ്രമമാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 8-ാം ദിനം നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കർഷക ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ ഉയർന്ന പ്രാധാന്യം നൽകുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് ആയുഷ് മന്ത്രാലയം നിലവിൽ വന്നതിനുശേഷം ആയുർവേദ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരോട് സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നതായി പ്രതിപക്ഷം. സമരത്തോട് അനുഭാവപൂർണമായ സമീപനമെന്ന് മന്ത്രി എം പി രാജേഷ്. 11-ാമത് ഏഷ്യൻ നീന്തൽ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. IPL 18-ാം സീസണിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. കൂട്ടായ പരിശ്രമമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യപടിയായി ഗ്രാമങ്ങളെയാണ് വികസിപ്പിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിലെ ഭർവാദ് സമാജുമായി ബന്ധപ്പെട്ട ബവലിയായി ധാമിലെ പരിപാടിയെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
25 വർഷമാണ് വികസിത് ഭാരത് ബനായിനെ രൂ ഛേ ഭാരത്നെ വികസിത് ഭാരത് ബനാവാനോ એનો પ્રથમ પડાવ મારી દ્રષ્ટિએ આપણા ગામડાઓને વિકસિત કરવા જોઈએ. આજે પ્રકૃતિ અને પશુધનની સેવા એ તો આપણો સહજ ધર્મ છે.
ആധുനിക സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യത്തെ അടിവരയിട്ട അദ്ദേഹം അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താൻ പെൺകുട്ടികളോട് ആഹ്വാനം ചെയ്തു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 8-ാം ദിനമായ ഇന്ന് സഭാ നടപടികൾ പുരോഗമിക്കുന്നു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ സുപ്രധാന റിപ്പോർട്ടുകൾ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകണമെന്ന് ബിജെപി എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. കർഷക ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നതായും കർഷക പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ സഹകരിക്കണമെന്നും കർഷകരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇത് ആവശ്യമാണെന്നും ശ്രീ ചൌഹാൻ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ആയുഷ് മന്ത്രാലയം നിലവിൽ വന്നതിനുശേഷം ആയുർവേദ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുണ്ടായതെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരവേളയിൽ ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
ആയുഷ് മന്ത്രാലയ ഖുൽനേക്ക് ബാദ് ഭാരി മാത്രമെ ആയുർവേദ കോളേജ് മേ ബി ബഡോത്രി ഹുയി ഹൈ. 2013-14 ആയുർവേദിക് സിർഫ 520 കോളേജ് ഹമാരെ പൂരെ ദേശ് മേ തേ. 2024-25 മേ ഉൻകി സംഖ്യ 883 ലഗ്ഭഗ് 60% കി വൃദ്ധി ഹുയി.
യുജി പിജി സീറ്റുകളുടെ എണ്ണത്തിലും കാര്യമായ ഉയർച്ച ഉണ്ടായതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ബലാത്സംഗ ശ്രമവുമായി ബന്ധപ്പെട്ട അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം അനുചിതമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ഇത്തരം നിരീക്ഷണങ്ങൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഏകീകൃത പെൻഷൻ പദ്ധതി UPS നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി വിജ്ഞാപനം ചെയ്തു. ദേശീയ പെൻഷൻ പദ്ധതി NPSന് കീഴിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി ഈ വർഷം ജനുവരിയിലാണ് UPS വിജ്ഞാപനം ചെയ്തത്. അടുത്ത മാസം 1 മുതൽ പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരും. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും നേതാക്കളുമാണ് യോഗത്തിനെത്തുക. ഫെഡറലിസം, അതിർത്തി നിർണയ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. 2030 നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യമരുളാൻ താൽപര്യമറിയിച്ച ഇന്ത്യ. ഗെയിംസിന് അഹമ്മദാബാദിൽ ആതിഥേയത്വം വഹിക്കാനുള്ള ബിഡ് ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ട്. 2036 ഒളിമ്പിക് ഗെയിംസിന് ഉൾപ്പെടെ ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യൻ സ്വപ്നങ്ങളുടെ ആദ്യ ചുവടുവയ്പ്പായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരുടെ സമരത്തിൽ സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. സബ്മിഷനിലൂടെയാണ് ആശാപ്രവർത്തകരുടെ വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചത്. തുടർ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സമരത്തോട് സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളതെന്ന് മന്ത്രി എം ബി രാജേഷ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ക്രമാനുഗതമായി ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
12/3/2025 ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി. നേരത്തെ ഈ ഓണറേറിയം കിട്ടണമെങ്കിൽ 10 മാനദണ്ഡങ്ങളിൽ 5 പൂർത്തീകരിക്കണമായിരുന്നു. 12/3/2025 മുതൽ ഉപാധിരഹിത ഓണറേറിയമാക്കി മാറ്റി. ഈ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു. സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരാവശ്യമായിരുന്നു. അത് അംഗീകരിച്ചു. സംസ്ഥാന സർക്കാർ ഇവരോട് എല്ലാ കാലത്തും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത്. പരിഹരിച്ചു കഴിഞ്ഞു.
എന്നാൽ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. കേരളത്തിലെ എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ നിർബന്ധമാക്കിയതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച സ്കൂൾ ബസ്സുകൾക്ക് മാത്രമേ ഇനി മുതൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകൂ എന്നും മന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞു. റെഗുലർ ഫുൾ ടൈം ഗവേഷണം നടത്തുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകുന്ന പുതിയ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു നിയമസഭയിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം 40-ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന്റെ അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് ആരംഭിച്ച നിരാഹാര സമരം 2-ാം ദിവസവും തുടരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പിന്തുണ അറിയിച്ച് സമരപന്തലിലെത്തുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് ഉച്ചയ്ക്ക് സമരപന്തൽ സന്ദർശിക്കും. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. 11-ാമത് ഏഷ്യൻ നീന്തൽ ചാമ്പ്യൻഷിപ്പ് അഹമ്മദാബാദിലെ നരൻപുര സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കും. ഒക്ടോബർ 1 മുതൽ 15 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നതിന് ഗുജറാത്ത് സർക്കാരിൽ നിന്നും ഏഷ്യ അക്വാട്ടിക്സിൽ നിന്നും തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി നീന്തൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. നീന്തൽ, ഡൈവിംഗ്, വാട്ടർപോളോ എന്നിവ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18-ാം സീസണ് നാളെ തുടക്കം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. രാത്രി 7:30 മത്സരം. ചെന്നൈയിൽ നടക്കുന്ന SFRI ഇന്ത്യൻ സ്കോച്ച് ടൂർണമെന്റ് വനിതാ ഫൈനലിൽ ഇന്ത്യയുടെ ആകാംക്ഷ സെലുങ്കയും അനാഹത് സിംഗും ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. കടുത്ത ചൂടും അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും വർദ്ധിച്ചതോടെ കേരള ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. കൊല്ലം ജില്ലയിലെ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഇന്നലെ 11 ഉയർന്നതിനെ തുടർന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മാസം 24 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിന്നലോട് കൂടിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഭൌമ മണിക്കൂർ നാളെ ആചരിക്കും. രാത്രി 8:30 മുതൽ 9:30 വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആവശ്യമല്ലാത്ത വൈദ്യുതി വിളക്കുകൾ അണച്ചാണ് ദിനാചരണത്തിന്റെ ഭാഗമാകേണ്ടത്. എല്ലാ വർഷവും മാർച്ച് അവസാനത്തെ ശനിയാഴ്ചയായാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ഇന്ത്യ തീരുവകൾ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു വാർത്താ ചാനലിന് നൽകിയ മറുപടിയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ നല്ല സുഹൃത്താണെന്നും എന്നാൽ April 2 മുതൽ അമേരിക്കയ്ക്ക് മേൽ ചുമത്തുന്ന അതേ തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ, മധ്യേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അമേരിക്കയ്ക്കെതിരായ അധാർമിക വ്യാപാര രീതികൾക്കുള്ള തിരിച്ചടിയാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പവർ സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്ന് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം 24 മണിക്കൂർ അടച്ചിട്ടു. വൈദ്യുത വിതരണ ശൃംഖലയിലെ തകരാറ് 16,000 വീടുകളെയും ബാധിച്ചിട്ടുണ്ട്. യാത്രകൾ ഒഴിവാക്കണമെന്നും വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടണമെന്നും വിമാനത്താവള അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം വിമാനത്താവളത്തിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് സർവീസുകൾ തടസ്സപ്പെടുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഇസ്രായേലിലെ തെക്കൻ ടെൽ അവീവിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യമനിലെ ഹൂതി വിഭാഗം. പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുമുള്ള മറുപടിയാണിതെന്നും ഹൂതി സൈനിക വക്താവ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കൂട്ടായ പരിശ്രമമാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 8-ാം ദിനം നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കർഷക ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ ഉയർന്ന പ്രാധാന്യം നൽകുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് ആയുഷ് മന്ത്രാലയം നിലവിൽ വന്നതിനുശേഷം ആയുർവേദ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായതായി കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരോട് സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നതായി പ്രതിപക്ഷം. സമരത്തോട് അനുഭാവപൂർണമായ സമീപനമെന്ന് മന്ത്രി എം വി രാജേഷ്. 11-ാമത് ഏഷ്യൻ നീന്തൽ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. IPL 18-ാം സീസണ് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.